ലേഖനം ആന. മലയാളം വിക്കിപീഡിയ. സ്വതന്ത്ര വിജ്ഞാനകോശത്തിൽ നിന്ന്. പ്രോബോസിഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തുവംശത്തിൽ ഇന്ന് വംശനാശം നേരിടാതെ ഭൂമിയിൽ കഴിയുന്ന ഏക ജീവിയുമാണിത്. ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത പാക്കിഡെർമേറ്റ എന്ന വർഗത്തിൽപ്പെടുത്തിയായിരുന്നു ആനയെ വർഗീകരിച്ചിരുന്നത്. ഭൂമുഖത്ത് മൂന്ന് ആന വംശങ്ങൾ നിലവിലുണ്ട്: ആഫ്രിക്കൻ ബുഷാന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. ഈ അടുത്ത കാലം വരെ ആഫ്രിക്കൻ ബുഷാനയും ആഫ്രിക്കൻ കാട്ടാനയും ആഫ്രിക്കൻ ആന എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ആന ഏഷ്യൻ ആനയുടെ ഉപവിഭാഗമാണ്. മറ്റു വംശങ്ങൾ 10,000 വർഷം മുമ്പ് അവസാനിച്ചു. ഹിമയുഗത്തിന് ശേഷം ഇവ നാമാവശേഷമായി പോയി. കേരളത്തിൽ ആനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് ആനകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. പരിണാമം. ആനകൾ ഉരുത്തിരിഞ്ഞത് ഏതാണ്ട് 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. മേൽച്ചുണ്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായ അവയവമായ തുമ്പിക്കൈ ഉള്ള ജന്തുവർഗങ്ങളാണ് പ്രൊബോസിഡിയ. ആനയുടെ ചാർച്ചക്കാരായി അറിയപ്പെടുന്ന മറ്റ് നാമാവശേഷമായ വർഗങ്ങളാണ് മെറിത്തീറിയം, ഡൈനോത്തീറിയം, ട്രൈലോഫണോൺ, പ്ലാറ്റിബിലാഡോൺ, ഗോംഫോത്തെറിസ്, മാസ്റ്റഡോൺ, സ്റ്റൈഗഡോൺ, മാമത്ത് എന്നിവ. എന്നാൽ കടൽ പശുക്കൾ എന്നറിയപ്പെടുന്ന സിറേനിയ, ഹൈറാക്സ് എന്നീ ഗണങ്ങളുടെ വിദൂര പാരമ്പര്യക്കാരാണ് ആനകളെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഹൈറാക്സ് എന്ന ആ കുടുംബത്തിലുള്ള ജീവികൾ ആനകളെ പോലെ തന്നെ വളരെ വലിപ്പമുള്ളവയായിരുന്നു. അതിനാൽ തന്നെ ഈ മൂന്ന് കുടുംബങ്ങളുടെ ഉറവിടം ആംഫിബയസ് ഹൈറാക്കോയിഡ് എന്ന ഒരേ വംശമാണെന്ന് കരുതപ്പെടുന്നു. ഈ മൃഗങ്ങൾ അധിക സമയവും വെള്ളത്തിനടിയിലാണ് ചിലവഴിച്ചിരുന്നതെന്നും തുമ്പിക്കൈ വെള്ളത്തിന് മുകളിൽ ഉയർത്തിയാണ് അവ ശ്വസിച്ചിരുന്നതെന്നും ചില ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. പിന്നീട് ഗണങ്ങൾ ഉണ്ടായതായിരുന്നിരിക്കണം. അവയിൽ ചിലതാണ് മാമോത്ത്, സ്റ്റൈഗോഡൻ, ഡൈനോത്തെറിയം എന്നിവ. പ്രാചീന കാലത്ത് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 3000 വരെ ഒരു പശുക്കിടാവിൻ്റെയോ ഒരു വലിയ പന്നിയുടെയോ വലിപ്പമുള്ള ആനകൾ ക്രേറ്റ് ദ്വീപുകളിൽ ഉണ്ടായിരുന്നതായി ഫോസിൽ തെളിവുകളുണ്ട്. അതുപോലെ പോത്തിനോളം വലിപ്പമുള്ള കല്ലാന എന്ന ആനകൾ കേരളത്തിലെ അഗസ്ത്യമലയിലും ആനമലയിലും ഉണ്ടെന്ന് പ്രദേശത്തെ ആദിവാസികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ഈജിപ്തിൽ ക്രിസ്തുവിന് മുമ്പ് 5000-ത്തിലും മറ്റും ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നതായി നൈൽ നദീതട സംസ്കാര ശിലാലിഖിതങ്ങൾ തെളിയിക്കുന്നു. ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്തും ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു. പിന്നീട് വന്ന രാജ്യങ്ങളുടെ കരസൈന്യം ആനകളെ ഉപയോഗിക്കുമായിരുന്നു. അതുകണ്ട് പേർഷ്യൻ സാമ്രാജ്യവും ഉപയോഗിച്ചു തുടങ്ങി. ഫോറസ്റ്റ് രാജാവിനെതിരായുള്ള യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർക്ക് ആനകളിൽ നിന്നാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കൾ കൂടുതലും മരിച്ചത് ആനകളുമായുള്ള ഏറ്റുമുട്ടലിലായിരുന്നു. അത്യന്തം വിനാശകാരികളായ ഈ ആനകളാണ് അലക്സാണ്ടറുടെ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ കാരണം. അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതായി വന്നു. പിന്നീട് ഒരു യുദ്ധത്തിൽ ഒരു ആനയെ ആക്രമിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് സാരമായ മുറിവേറ്റിരുന്നു. ആനകളെ ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനപരം എന്ന് കണ്ടതിനെ തുടർന്ന് ഹെല്ലനിക കരസൈന്യവും ആനകളെ ഉപയോഗിച്ചു തുടങ്ങി. ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ടോളമിയുടെയും സെലൂക്കിഡ് ഡയോഡക്കെ സാമ്രാജ്യങ്ങളിലാണ്. കാർത്തജീനിയൻ ജനറൽ ഹാനിബാൾ റോമാക്കാരുമായുള്ള യുദ്ധത്തിനായി ആനകളെ ആൽപ്സിനപ്പുറം കൊണ്ടുവന്നു. ഹാനിബാളിൻ്റെ കുതിരപ്പട വളരെ ശക്തമായിരുന്നതിനാൽ ആനകളെ അധികം ഉപയോഗിക്കേണ്ടിയും വന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം ആനകളെക്കൊണ്ട് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് നാമാവശേഷമായ ഒരു ആഫ്രിക്കൻ വംശമായ വടക്കേ ആഫ്രിക്കയിലെ കാട്ടാനകളെയാണ് കൊണ്ടുവന്നിരിക്കാൻ സാധ്യത. ഈ അനുമാനത്തിന് കാരണം ഈ ആനകൾ ദക്ഷിണാഫ്രിക്കൻ ആനകളെക്കാൾ ചെറുതാണെന്നതും മെരുക്കാൻ എളുപ്പമാണെന്നും ഉള്ളതാണ്. വലിയ ആനകൾ കാലാൾപ്പടയ്ക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കുമെന്നതും കുതിരകൾക്ക് ഈ ആനകളെ പേടിയാണെന്നുള്ളതും വലുപ്പം കുറഞ്ഞ ഈ ഗണത്തെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കാരണമായിരുന്നിരിക്കാം. ക്രിസ്തുവിനു മുമ്പ് 305 സെലൂക്കസ് നിഗേറ്റർ എന്ന യവന സാമ്രാട്ട് മൗര്യ സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറി. എന്നാൽ ചന്ദ്രഗുപ്തൻ ശക്തമായ പ്രതിരോധം ഒരുക്കിയതിനാൽ 2 വർഷക്കാലം കാര്യമായ ലാഭമൊന്നും സെലൂക്കസിനുണ്ടായില്ല. എന്നു മാത്രമല്ല, അവസാനം സന്ധിയിലേർപ്പെടാൻ നിർബന്ധിതനായിത്തീരുകയും മകളെ ചന്ദ്രഗുപ്തന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ക്രിസ്തുവിനു മുമ്പ് 303 എഴുതിയ ഈ സന്ധി അനുസരിച്ച് ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്ന അന്നത്തെ കാംബോജം യവന ഭാഷയിൽ പരോപാമിസദേ, ഗാന്ധാരം ഇന്നത്തെ കാണ്ഡഹാർ യവന ഭാഷയിൽ അരോക്കാസിയ, ബലൂചിസ്ഥാൻ ഗെദ്രോസിയ എന്നിവ ചേർന്ന വലിയൊരു ഭൂപ്രദേശം മഗധയോട് ചേർക്കപ്പെട്ടു. 500 ആനകളെയാണ് പകരമെന്നോണം സെലൂക്കസ് കൊണ്ടുപോയത്. ഈ ആനകൾ ഹെല്ലനിക രാജാക്കന്മാരെ ഇപ്സുസ് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നിർണായക സ്വാധീനമായിരുന്നു. ഭാരതത്തിലും സമയിലും തായ്ലാൻഡിൻ്റെ പഴയ പേര്. ദക്ഷിണേഷ്യയിൽ ഏതാണ്ട് മുഴുവനായും ആനകളെ വിവിധ ജോലികൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് മരങ്ങൾ പിഴുതെടുക്കാനും തടി പിടിക്കാനും കുറ്റവാളികളെ ചവിട്ടിക്കൊല്ലാനും ഒക്കെയായി. സഫാരി മാതൃകയിൽ വേട്ട നടത്താനും ആനകളെ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് ഭാരതീയമായ രീതിയായ ഷിക്കാർ, മുഖ്യമായും കടുവകളിൽ. രാജകീയ സവാരികളിലും ആനകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് മതപരമായ ചടങ്ങുകൾക്കും ഗതാഗതത്തിനും വിനോദത്തിനും ആനകളെ ഉപയോഗിക്കുന്നു. സർക്കസിലും ആനകളെ ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ജന്തുശാസ്ത്രം. പ്രത്യേകതകൾ. ആനകൾ സസ്തനികളാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ആനയാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ 85 മടങ്ങ് ശരീരഭാരം ആനയ്ക്കുണ്ട്. 3.5 അടിയിലും ഉയരവും ഉണ്ടാകും. 1956 അങ്കോളയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരാനയാണ് ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാരമുള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 12,000 കിലോഗ്രാം തൂക്കമുള്ള ഒരു ആണാനയായിരുന്നു അത്. 22 മാസമാണ് ആനയുടെ ഗർഭകാലം. ഇത് കരയിലെ ജീവികളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ജനന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് 120 കിലോഗ്രാം ഭാരമുണ്ടാകാറുണ്ട്. ആനകൾ 70 വയസ്സുവരെയും അതിനു മുകളിലും ജീവിക്കാറുണ്ട്. വകഭേദങ്ങൾ. ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും രണ്ട് വ്യത്യസ്ത വംശങ്ങളാണ്. ഏഷ്യൻ ആനകളേക്കാൾ വലിപ്പം കൂടിയവയാണ് ആഫ്രിക്കൻ ആനകൾ. 4 മീറ്ററോളം പൊക്കവും 7,500 കിലോഗ്രാം ഭാരവും ആഫ്രിക്കൻ ആനകൾക്കുണ്ട്. ആഫ്രിക്കൻ ആനകളുടെ ചെവിയും വലുതായിരിക്കും. ആഫ്രിക്കൻ ആനകളിൽ ആണാനയ്ക്കും പെണ്ണാനയ്ക്കും വലിയ കൊമ്പുകൾ ഉണ്ടാകും. എന്നാൽ ഏഷ്യൻ ആനകളിൽ ഇവ രണ്ടിൻ്റെയും കൊമ്പുകൾ ചെറുതായിരിക്കും. മിക്ക ഏഷ്യൻ പിടിയാനകൾക്കും കൊമ്പേ ഉണ്ടാകാറില്ല. ആഫ്രിക്കൻ ആനകളുടെ നടുവ് കുഴിഞ്ഞതും നെറ്റി പരന്നതും തുമ്പിക്കയുടെ അഗ്രം വിരൽ പോലെ രണ്ടായി പിളർന്നതുമാണ്. എന്നാൽ ഏഷ്യൻ ആനകളുടെ നടു പുറത്തേക്ക് വളഞ്ഞതും നെറ്റിയിൽ രണ്ട് മുഴയുള്ളതും തുമ്പിക്കൈകളുടെ അഗ്രം ഒറ്റ വിരൽ പോലെയുമാണ്. ആഫ്രിക്കൻ ആന. ലോക്സഡൻഡ എന്ന ജനുസിൽപ്പെട്ട എല്ലാ സസ്തനികളും ആഫ്രിക്കൻ ആനകൾ എന്ന ഒറ്റ പേരിൽ ആണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് നടന്ന ജനിതക പഠനങ്ങൾ കാണിക്കുന്നത് ഇവ രണ്ട് വ്യത്യസ്ത സ്പീഷീസ് എന്നാണ്. സവാനയും ലോക്സഡൻഡ ആഫ്രിക്കാന. കാട്ടാനയും ലോക്സഡൻഡ സൈക്ലോറ്റിസ്. അന്യം നിന്നു പോകുന്ന ഒരൊറ്റ വംശമായി കരുതാതെ ഇവരെ രണ്ട് വംശമായി കരുതുമ്പോൾ ഇതിലേത് വംശമാണ് കൂടുതൽ അപകടാവസ്ഥയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്താനും കഴിയുന്നു. എന്ന് മാത്രമല്ല, കാട്ടാനകളെയും സവാന ആനകളെയും ഇണചേർത്ത് പുതിയ വർഗമുണ്ടാക്കുവാൻ സാധിക്കും. പക്ഷേ ഇവ രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ അധിവസിക്കുന്നതിനാൽ ഇത് സ്വാഭാവികമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ആഫ്രിക്കൻ ആനകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ലോക്സഡൻ്റെ അവയുടെ കുറഞ്ഞു വരുന്ന എണ്ണം കൊണ്ട് ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 600,000 ആഫ്രിക്കൻ ആനകളാണ് ലോകത്തുള്ളതെന്നാണ് കണക്ക്. ആഫ്രിക്കൻ സവേന ആനകൾ അല്ലെങ്കിൽ ബുഷ് ആനകൾ. ലോക്സഡൻ്റെ ആഫ്രിക്കാന എന്ന ഈ വർഗമാണ് ആനകളിൽ വെച്ച് ഏറ്റവും വലുത്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവികളും ഇവ തന്നെ. 13 അടി പൊക്കവും 7,000 കിലോ ഭാരവും ഉണ്ടാകും. ഒരു ആണാനയ്ക്ക് ശരാശരി 3 മീറ്റർ പൊക്കവും 5,000-6,000 ഇടയ്ക്ക് ഭാരവും ഉണ്ടാകും. പെണ്ണാനകൾ ആനാനകളേക്കാൾ ചെറുതായിരിക്കും. സവേന ആനകൾ അധികവും തുറസായ സ്ഥലങ്ങളിലും ചതുപ്പുകളുടെയും തടാകങ്ങളുടെയും കരയിലുമാണ് കാണപ്പെടുന്നത്. ആഫ്രിക്ക എമ്പാടും തെക്കൻ സഹാറ മരുഭൂമിയും ഇവയുടെ ആവാസ കേന്ദ്രങ്ങളാണ്. ആഫ്രിക്കൻ കാട്ടാന. ലോക്സഡൻഡ സൈക്ലോട്ടിസ് എന്ന് തരംതിരിക്കപ്പെട്ട കുഞ്ഞൻ ആന എന്ന ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വലിപ്പക്കുറവ് മൂലം പിക്മി ആനകൾ എന്നും വിളിക്കപ്പെടുന്നു. സവാന ആനകളെ അപേക്ഷിച്ച് ചെവികൾ ചെറുതും ഉരുണ്ടതുമാണ്. കൊമ്പുകൾ ചെറുതും നേരെയുള്ളതുമാണെന്ന് മാത്രമല്ല, വായിൽ നിന്ന് അധികം പുറത്തേക്ക് വരാത്ത തരത്തിലുമായിരിക്കും. ആഫ്രിക്കൻ കാട്ടാനകൾക്ക് ഏറ്റവും കൂടിയ 4,500 കിലോ ഭാരവും 3 മീറ്റർ പൊക്കവും ഉണ്ടായിരിക്കും. എങ്കിലും സാധാരണയായി ഇവ 2.5 മീറ്ററിലധികം പൊക്കം വരാറില്ല. മധ്യ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലുമുള്ള മഴക്കാടുകളിലാണ് കാട്ടാനകളെ കാണപ്പെടുന്നത്. ചിലപ്പോൾ ഇവരുടെ അധിവാസം കാടിൻ്റെ അരികിൽ വരെ എത്തുകയും തത്ഫലമായി സവാന ആനകളുടെ ആവാസ മേഖലയിൽ അതിക്രമിച്ച് കടക്കുകയും ചെയ്യും. പഠനത്തിന് പ്രതികൂലമായ അന്തരീക്ഷമാണ് ആഫ്രിക്കയിലുള്ളത് എന്നതിനാൽ സവാനകളേക്കാൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ആഫ്രിക്കൻ കാട്ടാനകളെക്കുറിച്ച് ലഭ്യമായിട്ടുള്ളൂ.